Allahumma inni a'udhu bika an ushrika bika wa ana a'lamu wa astaghfiruka lima la a'lamu. Rawahu al-Bukhari fi adabil mufrad.
Allahumma inni a'udhu bika an ushrika bika wa ana a'lam wa astaghfiruka lima la a'lam. ദുനിയാവിൽ ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്. ശിർക്കിൽ നിന്ന് രക്ഷ ചോദിക്കാനുള്ള ദുആ ആണിത്. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് ആർക്കാണെന്ന് നിങ്ങൾക്കറിയുമോ? ഈ ഉമ്മത്തിലെ ഏറ്റവും മുൻപന്തിയിലുള്ള നേതാവായ അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ നേതാവ് അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ, നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിക്ക്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഒരു സന്ദർഭമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബൂബക്കർ ലശിർക്കു ഫീകും അഖ്ഫ മിൻ ദബീബിൻ നമൽ. ശിർക്ക് നിങ്ങളിൽ ഒരു ഉറുമ്പിന്റെ കാലടിപ്പാടിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ ഗോപ്യമാണ്, അവ്യക്തമാണ്, രഹസ്യമായിരിക്കും. ഉറുമ്പിന്റെ കാലടിപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില റിവായത്തുകളിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു കറുത്ത പാറയുടെ മുകളിലൂടെ ഇരുട്ട് നിറഞ്ഞ ഒരു രാത്രിയിൽ ഒരു ഉറുമ്പ് ചലിക്കുമ്പോൾ അതിന്റെ ഒരു കാൽവിരൽ എത്ര നിസ്സാരമായ മാറ്റമാണോ ഉണ്ടാക്കുന്നത്, അത്ര നിസ്സാരമായി കൽബിലേക്ക് ശിർക്ക് വരും. വലയാദുബില്ല, അത്ര അശ്രദ്ധമായി. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ നമ്മളിൽ ആരാണ് അതിൽ നിന്ന് മുക്തരായത് എന്ന് നമ്മൾ പേടിച്ചു പോകും അല്ലെ. ആ പേടിയോണ്ടാണ് ചില സലഫുകൾ ചില ആൾക്കാർ പറഞ്ഞത്, എന്റെ ഒരു ഇബാദത്തെങ്കിലും അള്ളാഹു സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരൊറ്റ ഇബാദത്ത് അത് അള്ളാഹു സ്വീകരിച്ചാൽ അത് അള്ളാഹു ഇരട്ടി ഇരട്ടിയാക്കും. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, സലഫുകൾ അല്ലേ. നമ്മൾ ഇത് പലതവണ കേട്ടിട്ടുണ്ട്, പക്ഷെ പറഞ്ഞത് ആരാണെന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഞാൻ അഷദ്ദു മാ ആലജ്തു ഷൈഅൻ അഷദ്ദ അലയ്യ മിൻ നിയ്യതി. ഞാൻ എന്റെ നിയ്യത്തിനേക്കാൾ പ്രയാസമുള്ള മറ്റൊരു കാര്യവും ചികിത്സിച്ചിട്ടില്ല. ഏറ്റവും അയൽമുണ്ടായിരുന്ന ആൾക്കാരിൽ ഒരാളാണ് ഇത് പറയുന്നത്. നമ്മളിൽ പലർക്കും ഇത് കേട്ടുപോയിട്ടുണ്ടെന്നല്ലാതെ നമ്മൾക്ക് ഇന്ന് വരെ അങ്ങനെ പ്രയാസം തോന്നിയിട്ടുണ്ടോ? നീയത്ത് ശരിയാക്കുന്നതിൽ പ്രയാസം, വളരെ കടുത്ത ബുദ്ധിമുട്ട്, ഒരു രോഗം മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെ. ഒരു രോഗം, കടുത്ത രോഗം ബാധിച്ചു എന്നായിരിക്കും, അത് മാറ്റാൻ വേണ്ടി നമ്മൾ എങ്ങനെ പണിയെടുക്കുക? അതുപോലെ ദിവസങ്ങളോളം പണിയെടുത്ത് നമ്മുടെ നിയ്യത്തൊന്ന് ശരിയാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇബാദത്തെങ്കിലും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഒരു ഇബാദത്തിന് മുൻപ് നിയ്യത്ത് ശരിയാക്കാൻ ശ്രമിക്കുക, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിയ്യത്ത് പിടിച്ചു വെക്കാൻ ശ്രമിക്കുക, ഇബാദത്ത് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് മറക്കാൻ ശ്രമിക്കുക അല്ലെ. ഇബാദത്ത് കഴിഞ്ഞാൽ ഒക്കെ എന്താണ്, ഇഖ്ലാസിൽ പെട്ടതാണ്, ഇബാദത്തിലേക്ക് നോക്കാതിരിക്കുക അല്ലെ. ചില പണ്ഡിതന്മാർ റിയാ എന്താണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അന്നദറു ഇലാ അമലിക്, നിന്റെ അമലിലേക്ക് നീ നോക്കലാണ്. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് നോക്കുക. നീ ചെയ്ത നന്മകൾ നീ മറന്നുപോലാണ് നിനക്ക് നല്ലത്, നീ ചെയ്ത തിന്മ നീ മറക്കാതിരിക്കലും. കാരണം തിന്മക്ക് തൗബ നീ ചെയ്തുകൊണ്ടേയിരിക്കണം, നന്മ അള്ളാഹു ഒരിക്കലും മറക്കൂല, നീ മറന്നാലും അല്ലെ. അതുകൊണ്ടാണ് ഒരിക്കൽ ചില ആൾക്കാർ മസ്ജിദിന്റെ ഉള്ളിൽ കൂടിയിരുന്നിട്ട് കുറെ ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ എന്നത് 100 തവണ അങ്ങനെ ഒരു കല്ലിങ്ങനെ മാറ്റി വെച്ച്, ആ ഹദീസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അവരിങ്ങനെ ദിക്ര് എണ്ണം പിടിച്ചുകൊണ്ടിരിക്കാൻ ഒരു ബിദഅത്തായ രൂപത്തിൽ, പുത്തനായ രൂപത്തിൽ, റസൂലുള്ള പഠിപ്പിക്കാത്ത രൂപത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കണ്ട് കേറി ചെല്ലുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞ ഒരു വാക്ക് എന്താണ്, അദ്ദേഹം പറഞ്ഞു, ഉദ്ദു സയ്യാതികും فانا ضامن لكم الا تضيع حسناتكم. നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൊള്ളുക, നിങ്ങളുടെ നന്മകൾ അല്ലാഹു ഒരിക്കലും പാഴാക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരാം. നിങ്ങൾ പ്രത്യേക എണ്ണം ഉണ്ടാക്കേണ്ടയില്ല. സുബ്ഹാനല്ലാഹ് നിങ്ങൾ എത്ര വേണമെങ്കിൽ ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര വേണമെങ്കിൽ ചൊല്ലിക്കോ, നീ എണ്ണം പറഞ്ഞാൽ അല്ലാഹ് മറക്കൂല. വലാ യദില്ലു റബ്ബി വലാ യൻസ, എന്റെ റബ്ബിന് അബദ്ധം പറ്റുകയില്ല, അവൻ മറക്കുകയില്ല. അപ്പോൾ സഹോദര, റിയാ എന്നത് വരാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്, അതിനെ പുറത്തേക്ക് കളയാന്നുള്ളതോ വളരെ പ്രയാസമുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കൽബിൽ നടക്കേണ്ട പോരാട്ടങ്ങളിൽ ഏറ്റവും ശക്തമായ പോരാട്ടം അതാണ്. ഏറ്റവും വലിയ അടി ഇതിനോടായിരിക്കണം, ഇഖ്ലാസിനോട് അല്ലെങ്കിൽ റിയാഇനോട്, ഷിർക്കിനോട്. അതിന് സഹായിക്കുന്ന ഒരു ദുആ ആണ് ഈ ദുആ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അൻ ഉശ്രിക ബിക വ അന അഅലം, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ ഷിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ അല്ലാഹുവേ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അറിഞ്ഞുകൊണ്ട് ഷിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ വലിയ ഷിർക്ക്, അല്ലെങ്കിൽ ചെറിയ ഷിർക്ക് തന്നെ. ചെറിയ ഷിർക്ക്, ചില ആളുകളുടെ ധാരണ ചെറിയ ഷിർക്ക് എപ്പോഴും ചെറിയ ഷിർക്ക് തന്നെ ആയിരിക്കുന്നതാണ്. ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയ, ആളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക, ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള ഇബാദത്ത്. ചില ആളുകളുടെ ധാരണ അത് എത്ര ആയാലും ചെറിയ അല്ല, അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ഷിർക്കായി മാറും. എന്താ ചെറിയ ഷിർക്കും വലിയ ഷിർക്കും തമ്മിൽ വ്യത്യാസം? ചെറിയ ഷിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു അയാളെ നരകത്തിൽ കാലാകാലം ശിക്ഷിക്കുകയില്ല. അയാൾക്ക് പുറത്തു കൊടുക്കുമോ ഇല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു ചെറിയ ഷിർക്ക് പുറത്തു കൊടുക്കും, ചില ആളുകൾ പറഞ്ഞു പുറത്തു കൊടുക്കുകയില്ല. ദുനിയാവിൽ നിന്ന് തൗബ ചെയ്യാതെ ചെറിയ ഷിർക്കുമായിട്ടൊരാൾ മരിച്ചാൽ അതിനുള്ള ശിക്ഷ നിർബന്ധമാണ്, ശിക്ഷ കഴിഞ്ഞിട്ട് മാത്രമേ സ്വർഗത്ത് കയറാൻ പറ്റുള്ളൂ. എന്നാൽ വൻപാപങ്ങൾ, ഹറാമുകൾ, ഉദാഹരണത്തിന് വിചാരം പോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുത്തേക്കാം. എന്നാൽ ചെറിയ ഷിർക്ക് രണ്ടഭിപ്രായമുണ്ട്. ശരി, വലിയ ഷിർക്കോ? വലിയ ഷിർക്ക് ഒരാൾ ചെയ്ത ഇസ്ലാമെന്ന് പുറത്തുപോയി, കാഫിറായി, മുർത്തദ്ദായി, അയാൾ കാലാകാലം നരകത്തിലാണ്, ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മാത്രമല്ല അതോടൊപ്പം അയാൾക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. മരിക്കുന്നതിന് മുൻപ് അയാൾ പൊറുക്കെല്ലാം തേടിയിട്ടില്ലെങ്കിൽ പുറത്തു കൊടുക്കില്ല. ചില ആളുകളുടെ ധാരണ ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ റിയാ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലോകമാന്യം. ചില ആളുകളുടെ ധാരണ അത് എപ്പോഴും ചെറിയ ഷിർക്കായി നിൽക്കുമെന്നാണ്. അല്ല, ചെറിയ ഷിർക്ക് ഒരാളിൽ വല്ലാതെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഷിർക്കായി മാറും. ഒരു മുഅ്മിൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം അയാളുടെ ജീവിതത്തിൽ ബഹുഭൂരിപക്ഷം പ്രവർത്തനങ്ങളും റിയാ ഉള്ളതായി മാറിയാൽ അത് ഷിർക്കുൻ അക്ബറായി മാറും. മിക്ക അമലും റിയാ ആണ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ഷിർക്കുൻ അക്ബറായി, ഇന്ന് ഷിർക്കുൻ അസ്ഹറല്ല. അത് ആ അവസ്ഥയിൽ അള്ളാഹു നമുക്കാക്കട്ടെ. ആരെങ്കിലും മരിച്ചാൽ അവൻ കാലാകാല നരകത്തിലാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം. സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിസ്കാരത്തിൽ അല്ലെങ്കിൽ മറ്റ് ഇബാദത്തുകളിൽ റിയാ വന്നു എന്ന് നമുക്ക് തോന്നിയാൽ ഉടനെ അതിനെതിരെയുള്ള പ്രവർത്തനം നമ്മുടെ കൽബിൽ നടക്കണം. അതിനെ നമ്മൾ ശ്രദ്ധിക്കാതെ വിടാൻ പാടില്ല, നിസ്സാരമാക്കി വിടരുത്. അത് ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നണം നിസ്കരിക്കാൻ, അങ്ങനെ ആവരുത്. അത് ഇല്ലാതെയാക്കണം കൽബിൽ നിന്ന്, അതിനെ എങ്ങനെങ്കിലും അതിനോട് കടപിടിച്ച് നിന്ന് അതിനെ ഇല്ലാതെയാക്കണം. അപ്പൊ നിങ്ങൾക്ക് അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിന്റെ വാക്ക് മനസ്സിലാവും, ഞാൻ ചികിത്സിച്ചതിൽ ഏറ്റവും കടുത്ത രോഗം നിയ്യത്താണ്. അത് മനസ്സിലാകണമെങ്കിൽ ഈ ചികിത്സ നമ്മൾ ചെയ്തു നോക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞതായി കാണാം, കുല്ലമ വാലിജുഹു യാതി ബിലൗനിൻ ആഖർ, ഞാൻ അതിനെ ചികിത്സിക്കുമ്പോഴെല്ലാം അത് വേറെ ഒരു നിറത്തിൽ പുറത്തേക്ക് വരും. അല്ലേ, ഇമാം അസ്-സഹബി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ഉലമാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയായ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിൽ മറ്റു ഏർപ്പെടുന്ന ആളുകളാണ്, തങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ജനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് എന്ന തോന്നൽ അവർക്കുണ്ടാവുകയില്ല. അങ്ങനെ ഒരു തോന്നൽ അവർക്കില്ല എന്ന തോന്നൽ അവർക്കുണ്ടാവില്ല. അങ്ങനെ ഒരു തോന്നൽ ഞങ്ങൾക്ക് ഇല്ല എന്നുള്ള തോന്നലും അവർക്കുണ്ടാവില്ല. അത് വളരെ ദഖീഖാണ്, വളരെ സൂക്ഷ്മമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ എങ്ങനെ ഇന്ന് രക്ഷപ്പെടുക അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ? പറഞ്ഞാൽ ചില ആൾക്കാർ, ഇബ്ലീസ് അങ്ങനെയാണ് മനുഷ്യനെ പഠിപ്പിക്കുക. ചില ആൾക്കാരല്ലേ, എനിക്ക് അമല് കുറവുണ്ട്, എനിക്ക് തെറ്റുകളുണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് അമല് കുറവുണ്ട് എനിക്കറിയാം, അപ്പൊ ഞാനിങ്ങനെ കളിയുന്ന ആളാണല്ലോ എന്ന് തോന്നൽ അവനുണ്ടാവും. അതുപോലും അവനുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു തോന്നൽ അവനില്ല എന്നുള്ള തോന്നൽ കൂടി പാടില്ല. അതുകൊണ്ടാണ് ഇഖ്ലാസ് ഏറ്റവും പണിയെടുക്കേണ്ട കാര്യമാണ്. സലഫുകൾ ഏറ്റവും കൂടുതൽ പണിയെടുത്ത് അതിനു വേണ്ടിയിട്ടാണ്. അതാ അബുൽ ആലി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, നിങ്ങളുടെ മുൻഗാമികൾ നിങ്ങളെക്കാൾ നിസ്കാരം കുറവാണ്, ഇബാദത്തുകൾ കുറവ്. എന്റെ അർത്ഥം അവർക്ക് നമ്മളടുത്ത് ഇബാദത്ത് ഇല്ലാന്നല്ല, മറിച്ച് നിങ്ങളിൽ പലരും ചെയ്യുന്ന ഇബാദത്തുകളെക്കാൾ അവർക്ക് ഇബാദത്തുകൾ കുറവുണ്ട്. പക്ഷെ അവർ നിങ്ങളെ കവച്ചു വെച്ചത് ഏതിലാണ്? ഇഖ്ലാസിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അവരുടെ ഒരു കയ്യിലുള്ള ഒരു മുദ്ദ് അല്ലെങ്കിൽ അതിന്റെ പകുതി അതിനോളം തുല്യമാവുകയില്ല നിങ്ങളുടെ പ്രവർത്തനം. നോക്കൂ നിങ്ങൾ, എന്റെ അർത്ഥം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നമ്മുടെ ഉഹദ് മലയോളം സ്വർണ്ണുണ്ട്, അവരുടെ കയ്യിലാകെ ഒരു കയ്യിന്റെ പകുതിയോളം അരിമണിയുണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ വ്യത്യാസപ്പെടുന്നത്? ഇഖ്ലാസ് കൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വസ്തഗ്ഫിറുക ലിമ ലാ അഅലം. അല്ലാഹുവേ വസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പൊറുക്കല്ല ചോദിക്കുന്നു, ലിമ ലാ അഅലം, ഞാൻ അറിയാതെ ചെയ്യുന്ന ശിർക്കിൽ നിന്ന്. അറിയാതെ ചെയ്യുന്ന ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. തൈമി റഹിമഹുള്ള അദ്ദേഹം റിയാഇന്റെ രൂപങ്ങളിൽ ഒന്ന് പറഞ്ഞത്, ചില ആളുകൾ അവർ ഇബാദത്തുകൾ രഹസ്യമായി ചെയ്യും, ഒരാളോട് പറയില്ല. അങ്ങനെ ഇബാദത്തുകൾ ചെയ്യുകയും അവൻ അത് മറച്ചു വെക്കുകയും ചെയ്യും. എന്നിട്ട് അവൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും. എന്നിട്ട് ആളുകൾ അവനോട് അങ്ങോട്ട് ആദ്യം പോയി സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ, അവനെ പരിഗണിച്ചിട്ടില്ല, അവനോട് ചിരിച്ചിട്ടില്ലെങ്കിൽ, അവന്റെ മനസ്സിൽ അവൻ വിചാരിക്കാം, ഞാൻ ഇങ്ങനൊക്കെ ഇബാദത്ത് ചെയ്തിട്ട് ആൾക്കാരെ തന്നെ പരിഗണിക്കാത്തത് എന്ന് അവൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് റിയാഇന്റെ ഭാഗമാണ്. സൂക്ഷ്മമായ റിയായിൽപ്പെട്ടതാണ്. റിയാഇന്റെ സൂക്ഷ്മമായ ചില ഇനങ്ങൾ സുബ്ഹാനല്ലാഹ് അത് വായിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ശരിയാക്കേണ്ടത് റിയാവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് മനസ്സിലാവും. കാരണം അതിന്റെ രൂപങ്ങൾ അത്ര സൂക്ഷ്മമാണ്. അള്ളാഹുവിന് മാത്രം കളങ്കമില്ലാത്ത ഇബാദത്ത് ചെയ്യുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ആ പണിക്കാണ് സ്വർഗം വാഗ്ദാനം ചെയ്തത്. സ്വർഗത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി, അത്ര വലിയ പ്രതിഫലം എന്തിനാണ്? ഇത്ര വലിയ പണിക്കാണ്. അതിൽ പല പണികളും ആകട്ടെ പുറത്തേക്ക് കാണുന്നതല്ല, പക്ഷെ ഉള്ളിൽ കൽബിൻ്റെ ഉള്ളിലുള്ള പണിയാണ്. അത് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ അതിനെ സഹായിക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് ഈ പ്രാർത്ഥന. ഞാൻ
والجبن والهرم وأعوذ بك من فتنة المحيا والممات وأعوذ بك من عذاب القبر رواه البخاري ومسلم.
اللهم إني أعوذ بك من العجز والكسل والجبن والهرم وأعوذ بك من فتنة المحيا والممات وأعوذ بك من عذاب القبر. അള്ളാഹുമ്മ അള്ളാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിനൽ അജ്സ്. അജ്സ് എന്ന് പറഞ്ഞാൽ ദുർബലതയാണ്, ശേഷിക്കുറവ്. എന്തിനുള്ള ശേഷിക്കുറവ്? ഇബാദത്തുകൾ ചെയ്യാനുള്ള ശേഷിയില്ലായ്മ, ശക്തിയില്ലായ്മ. അതാണ് ഇവിടെ അജ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവേ, ഇബാദത്തുകൾ ചെയ്യാൻ ശേഷിയില്ലാത്ത അവസ്ഥ, അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ധാരാളം ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തുകളിൽ ചിലത് ശാരീരികമായ ശക്തി ആവശ്യപ്പെടുന്നുണ്ട്, മാനസികമായ ശക്തി ആവശ്യപ്പെടുന്നുണ്ട് അല്ലെ. ഇതൊക്കെ അതുപോലെ സാഹചര്യങ്ങളുടെ സഹായം ആവശ്യപ്പെടുന്നുണ്ട്. ചില ഇബാദത്ത് ഉദാഹരണത്തിന് നിസ്കാരം, അത് പരിപൂർണമായ രൂപത്തിൽ നിർവഹിക്കണമെങ്കിൽ ശരീരത്തിന് ആരോഗ്യം വേണം. സ്വതക്ക സമ്പത്ത് വേണം. നോമ്പ് ആരോഗ്യം വേണം. ചില ഇബാദത്തുകൾ അത് ചെയ്യണമെങ്കിൽ മനസ്സിന് ആരോഗ്യം വേണം. ഉദാഹരണത്തിന് സബർ, ക്ഷമിക്കുക, തവക്കുൽ, അല്ലാഹു ബരമേൽപ്പിക്കുക, അതിന് മനസ്സിന് ആരോഗ്യം വേണം. ചില ഇബാദത്തുകൾ സാഹചര്യങ്ങൾ അതിന് അനുയോജ്യമായിരിക്കണം, സാഹചര്യങ്ങൾ അതിന് സഹായിക്കുന്നതായിരിക്കണം. ചില സുന്നത്തുകൾ, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില സുന്നത്തുകൾ അറിയുന്നുണ്ടാവില്ല, അത് ചെയ്യാൻ ആ നാട്ടിലെ ജനങ്ങളുടെ കൂടി സഹകരണവും സഹായവും ആവശ്യമായിരിക്കും, ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ദുർബലതകളിൽ നിന്ന് അള്ളാഹുവെ ഞാൻ എന്നോട് രക്ഷ ചോദിക്കാം. വൽ കെസൽ, കെസൽ എന്ന് പറഞ്ഞാൽ മടി. മടി ദുനിയാവിലും ആഖിറത്തിലും ധാരാളം ഖൈറുകൾ ഇല്ലാതെയാക്കി കളയുന്ന കാര്യമാണ് ഇബാദത്തുകൾ ചെയ്യാനുള്ള മടി. അതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വൽജുബിൻ, അൽജുബിൻ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ ഉണ്ടാകുന്ന പേടി. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും, അത് ചെയ്യാൻ നമുക്ക് കഴിയാത്ത രൂപത്തിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന അനാവശ്യമായ പേടി. ഉദാഹരണത്തിന് നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. പലപ്പോഴും നമ്മളിൽ പലരും മാറിക്കാനുള്ള കാരണം എന്താ? പേടിയാണ്. എന്തായിരിക്കും, എങ്ങനെ സംഭവിക്കാം അല്ലെ? ശിർക്ക് ഒരാൾ ചെയ്യുന്നു, അയാളോട് എതിർക്കാൻ എന്താ കാരണം? പലർക്കും കാരണം എന്താ? പേടിയാണ്. അയാൾ എന്തെങ്കിലും പറയുമോ, എന്തെങ്കിലും ചെയ്യുമോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഹറാം ചെയ്യുന്ന ആളുകൾ അവർക്ക് നന്മകൾ കാണുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ പലപ്പോഴും ഒരു പേടി ഉണ്ടാവില്ല. എന്നാൽ നന്മകൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് ഹറാമുകൾ കാണുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ പേടി ഉണ്ടാവും. ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്. ഒരു സ്ത്രീ നിക്കാബിട്ട് വന്നെന്ന് വിചാരിച്ചോളൂ, എത്ര സ്ത്രീകൾ ധൈര്യത്തിൽ പോയിട്ട് നിങ്ങൾ എന്തിനാണ് നിക്കാബിട്ടിങ്ങനെ നിൽക്കും? അവർക്കൊരു പേടിയില്ല. ഒരു നിക്കാബിട്ട പെണ്ണ് പോയിട്ട് നിക്കാബിടാത്ത പെണ്ണിനോട് എന്ത് നിക്കാബിടാത്ത നിൽക്കും? ചോദിക്കൂല, കാരണം പേടിയാണ്. തിരിച്ചു പേടി ഉണ്ടാവും. മറ്റേത് അള്ള അനുവദനീയാക്കിയ കാര്യമാണ്. ഒരാൾ നേരത്തെ കല്യാണം കഴിക്കാൻ വിചാരിച്ചു, എത്ര ആൾക്കാർ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും എനിക്ക് നഹാണല്ല ഇപ്പൊ തന്നെ കല്യാണം കഴിക്കാൻ. ഒരു മടി അവർക്ക് ഉണ്ടാവില്ല. എന്നാൽ ആളുകൾ ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ, ഇസ്ലാം ഹറാമാക്കിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ പോയി പറയും? പലരും ഉണ്ടൂല. നോക്കൂ, നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആൾക്കാരെ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിരോധിക്കുമ്പോഴും ഉണ്ടാകുന്ന ഭയം ഷെയ്ത്താനിൽ നിന്ന്, ഷെയ്ത്താനിൽ നിന്ന്. അത് ചില സമയത്ത് ഭയം കൊണ്ട് ചിലപ്പോൾ മാറിയേക്കാം, ചില സമയത്ത് മറ്റു ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ട്. അമറുൽ മഅറൂഫ് നഹ്യൽ മുൻകർ എന്ന വിഷയം വേറെ തന്നെ പറയേണ്ടത്. എന്തായാലും പേടി കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്? സത്യം പറയാതിരിക്കരുത്, ഹക്ക് പറയാതിരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ കാണാം, ആരെങ്കിലും ജനങ്ങളെ ദേഷ്യം പിടിപ്പിക്കുകയും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവന് ജനങ്ങളുടെ തൃപ്തി നേടിക്കൊടുക്കും. എന്നാൽ ആരെങ്കിലും ജനങ്ങളെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ വെറുപ്പുണ്ടാക്കുന്ന കാര്യം ചെയ്താൽ അള്ളാഹുവിന് ജനങ്ങളെ വെറുപ്പും കൂടി ഉണ്ടായിക്കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ആ ജനങ്ങളുടെ വെറുപ്പ് കൂടി ഉണ്ടാക്കും. റസൂലുള്ള പറഞ്ഞതുപോലെ ഖുലിൽ ഹഖ്ഖ വലൗ കാന മുറ്റ, കയ്പുള്ളതാണെങ്കിലും നീ സത്യം പറയണം. അതുകൊണ്ട് അൽജുബിൻ, അള്ളാഹുവെ ഈ അനാവശ്യമായ പേടിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. വൽ ഹറം, ഹറം എന്ന് പറഞ്ഞാൽ ധാരാളം വയസ്സാവുക, അങ്ങേയറ്റം വാർദ്ധക്യം ബാധിക്കുക, എന്താ പടുകിഴവനാവുക എന്ന് പറയാം. ഈ അവസ്ഥ ഉണ്ടാവുന്നതിനാണ് ഹറം എന്ന് പറയുക. അതും ധാരാളം ഇബാദത്തുകൾ തടസ്സപ്പെടുത്തും, ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല വലിയ വയസ്സായി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ധാരാളം പ്രായമായി കഴിഞ്ഞാൽ, ശക്തി തീരെ ക്ഷയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സഹായം തേടുക എന്നത് കൂടുതൽ ആവശ്യമായി വരും. അത് അവനുണ്ടാക്കുന്ന പ്രയാസം ചെറുതായിരിക്കില്ല. അല്ലെ. അതുകൊണ്ടാണ് വളരെ വാർദ്ധക്യം ബാധിച്ച അവസ്ഥയെ കുറിച്ച് ഖുർആൻ ഉപയോഗിച്ച വാക്ക് അർദലിൽ ഉമർ എന്നാണ്. ഇൻഷാല്ലാഹ് നമ്മുടെ ദുആകളിൽ തന്നെ വരുന്നുണ്ട് അർദലിൽ ഉമർ. അർദലുൽ ഉമർ എന്ന് പറഞ്ഞാൽ വയസ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ വയസ്സ് എന്നാണ്. അങ്ങനെ ഏറ്റവും നിന്ദ്യമായ അവസ്ഥ, അവൻ കുട്ടിയെ പോലെ ആവ. അർദലുൽ ഉമർ എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ്, കുട്ടീനെ പോലെ ആവ, കുട്ടികളെ പോലെ. എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ല, എണീച്ചടക്കാൻ പറ്റൂല, എന്ത് കാര്യത്തിനും പരസഹായമാണ്. അവൻ കുട്ടീനെ പോലെയാണ്. പക്ഷെ ഈ വയസ്സ് മാത്രം എന്താ കൂടുതൽ മോശമായത്? ഒരു കുട്ടി അവിടെ കിടക്കുന്നുണ്ട്, അത് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും വെറുപ്പുണ്ടോ? മഗ് വൃത്തിയാക്കുന്നതിൽ സന്തോഷമുള്ളൂ. ആ കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കുന്നതിലും അതിനെ നോക്കാനും ആൾക്കാർ മത്സരാണ്, വയസ്സായ ആൾക്കാർ. അവരുടെ കാര്യത്തിൽ ഈ മത്സരം ഉണ്ടാവില്ല, ആൾക്കാർക്ക് പ്രയാസമാണ്. അവൻ കുട്ടിയെ പോലെ ആയിട്ടുണ്ട്, അവനൊന്നും അറിയില്ല, ഇങ്ങനെ ഗ്ലാസ് കുടിക്കണം എന്ന് പോലും അറിയുന്നുണ്ടാവില്ല. എന്നാ ഒരാൾക്കട്ടെ അവനോട് അവനെ സഹായിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് വയസ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ അവസ്ഥയാണ് അർദലുൽ ഉമർ. അള്ളാഹു സുബ്ഹാന തആല നമ്മളെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അതാണ് അൽ ഹറം. ഹറം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വയസ്സുണ്ടാവും. അപ്പൊ അല്ലാഹു ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ഹറം വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്. വഅഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിൻ ഫിത്നത്തിൽ മഹ്യ, ഹയാത്തിന്റെ ഫിത്നയിൽ നിന്ന്, ജീവിതത്തിന്റെ ഫിത്നയിൽ നിന്ന്. ജീവിതത്തിന്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ദീനുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ, അതിൽ കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മാ തറക്തു ഫിത്നതൻ, അഷദ്ദ അല റിജാലി മിൻ ഉമ്മത്തി മിൻ ഫിത്നത്തി നിസാ ഔ മിൻ നിസാ, എന്റെ ഉമ്മത്തിലുള്ള പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ കടുത്ത ഒരു ഫിത്ന ഞാൻ വേറെ ബാക്കി വെച്ചിട്ടില്ല. ഇത് ജീവിതത്തിന്റെ ഫിത്നകളിലൊന്ന്. അതുപോലെ തന്നെ ദുനിയാവിലെ ആഡംബരങ്ങൾ അല്ലെ. അതുകൊണ്ടാണ് ഖുർആൻ എത്രയോ ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നീ ഒരിക്കലും കുഫാറുകൾക്ക് നാം നൽകിയതിലേക്ക് നിന്റെ കണ്ണു വായിക്കരുത്. കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ ഫിത്ന ഉണ്ടാവും. അവർക്കാണ് മിക്കതും ദുനിയാവിൽ സൗകര്യങ്ങളുള്ളത്. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് നിന്നെ ഫിത്നയിലാക്കും. എത്ര ആൾക്കാർ അങ്ങനെ ഫിത്നയിലായിട്ടുണ്ട് അല്ലേ. വലിയ വലിയ കുഫ്ഫാറുകളുടെ നാടുകളിലേക്ക് പോകും, അവിടെയുള്ള വലിയ ഭൗതികമായ സൗകര്യങ്ങൾ കാണും. ഇസ്ലാം അതിനോട് നിന്ദ്യത തോന്നുന്ന അവസ്ഥ ഉണ്ടായി തിരിച്ചു വരുന്ന പല ആളുകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അനിസ്ലാമികമായ രാജ്യങ്ങളിലേക്ക് പോകുന്നത് പണ്ഡിതന്മാർ വിലക്കിയത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വളരെ അത്യാവശ്യമായ കച്ചവടമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകേണ്ടതുള്ളൂ. കാരണം എന്താ, ടൂറിനു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, കുഫ്ഫാറുകളുടെ രാജ്യത്തിലേക്ക് ടൂർ പോകാൻ നിൽക്കരുത്. എന്നാൽ വല്ല അമേരിക്കയിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ ടൂർ പോകാൻ നിൽക്കരുത്. അതല്ലെങ്കിൽ ഇവിടെ പഠിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും കോഴ്സ്, അത് നിങ്ങൾ ഇവിടെ കിട്ടാവുന്ന ഒരു കാര്യം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ കിട്ടാവുന്ന ഒരു കാര്യം, എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു കാര്യം, അതുണ്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത്തരം രാജ്യങ്ങളിലേക്ക് യാത്ര പോരുത്. കാരണം അവിടെയുള്ള ഫവാഹിഷികൾ നിങ്ങളെ സ്വാധീനിച്ചേക്കാം, വൃത്തികേടുകൾ സ്വാധീനിച്ചേക്കാം. ശരി, അപ്പൊ ഇതാണ് ഫിത്നത്തുൽ മഹയ, ജീവിതത്തിന്റെ ഫിത്ന. വൽ മമാത്, മരണത്തിന്റെ ഫിത്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖബറിലുള്ള ചോദ്യം ചെയ്യലാണ്. അല്ലാഹുവേ, ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. പരീക്ഷണത്തിൽ രക്ഷപ്പെട്ടാൽ ഖബറിലെ ശിക്ഷ ഉണ്ടാവില്ല ഇൻഷാ അല്ലാ. മിക്ക ആളുകൾക്കും, ചിലർക്കുണ്ടാവും, ചില ആളുകൾക്ക് ഖബറിലെ ശിക്ഷ ഖബറിലെ ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഉണ്ടാവും. ഖബറിലെ ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെട്ടാലും ചില ആളുകൾക്ക് ഖബറിൽ ശിക്ഷയുണ്ടാകും. ആരാണ് ഉദാഹരണത്തിന്? ആ മൂത്രമൊഴിച്ചാൽ വൃത്തിയാകാത്ത ആളുകൾ. മൂത്രമൊഴിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളിൽപ്പെട്ട രണ്ടാളുകളുടെ ഖബർ ചൂണ്ടിയാണ് പറഞ്ഞത്, ഇന്നഹുമാ ലയുഅദ്ദബാനി വമാ യുഅദ്ദബാനി ബികബീർ. ഈ രണ്ടാളുകൾ അവർ അവരുടെ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ചില കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. അമ്മ അഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിൻ ബൗലി, അതിലെ ആദ്യത്തെയാൾ അയാൾ മൂത്രം ഒഴിക്കുമ്പോൾ മറ സ്വീകരിക്കില്ല. അല്ലെങ്കിൽ ചില ആളുകൾ പറഞ്ഞു മൂത്രം ഒഴിക്കുമ്പോൾ മേത്തേക്ക് മൂത്രം തെറിക്കുക, ശ്രദ്ധിക്കൂല. വഅമ്മൽ ആഖറു ഫകാന യംഷി ബിന്നമീമ, രണ്ടാമത്തെയാൾ അയാൾ നമീമത്തുമായി നടക്കാറുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ ഖബറിലെ ചോദ്യം ചെയ്യൽ രക്ഷപ്പെടും, പക്ഷേ ഖബറിൽ ശിക്ഷ ഉണ്ടാവും ഇങ്ങനത്തെ ചില തിന്മകൾ കാരണത്താൽ. അസ്സലല്ലാഹു സലാമത വൽ ആഫിയ. അപ്പോൾ ഫിത്നത്തുൽ ഖബർ വഅദാബുൽ ഖബർ, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ നിന്നുമുള്ള രക്ഷ ചോദിക്കലാണ് ഈ പറഞ്ഞ പ്രാർത്ഥനയിലുള്ളത്. എട്ടോളം ദുആകൾ കഴിഞ്ഞു, 20 പ്രാർത്ഥനകൾ ഈ പുസ്തകത്തിലുണ്ട്. ഇൻഷാ അല്ലാ, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കത് പൂർത്തീകരിക്കാം. നിസ്കാരം, അസർ നിസ്കാരം നമ്മൾ അദാന് കൊടുത്ത ഉടനെ നിസ്കരിക്കും. 4:30 അല്ലെങ്കിൽ 4:30, അതിൻ്റെ ഇടയിലായിട്ട് ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി നമ്മൾ ദർസിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ധാരാളം സമയമായിരിക്കുന്നു എന്ന് എനിക്കറിയാം. പിന്നെ ഇത് വളരെ അനിവാര്യമായതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം നീണ്ട ഒരു ക്ലാസ് നിശ്ചയിച്ചത്. കാരണം നമ്മുടെ റമദാനിൻ്റെ അവസാനത്തെ 10 മുന്നിലിരിക്കുകയാണ്. ഈ സന്ദർഭം ഈ ദുആകൾ ഉപയോഗപ്പെടുത്താനുള്ളതാക്കണം. അവസാനമായി ഞാൻ പറയട്ടെ, ഇഅ്തികാഫ് എന്ന ഇബാദത്ത് അത് നിയ്യത്ത് വെച്ച പല ആളുകളും ഉണ്ടാവും. പല ആളുകളും ഇഅ്തികാഫിന് തിരഞ്ഞെടുക്കുക ഏറ്റവും ആളുള്ള മസ്ജിദാണ്. എന്നാൽ ഇഅ്തികാഫിന് തിരഞ്ഞെടുക്കേണ്ടത് ആൾ കുറഞ്ഞ മസ്ജിദാണ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ഇബാദത്തുമായി മാറിയിരിക്കലാണ്, ആൾക്കാരുടെ ഇടയിലിരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് മസ്ജിദിൽ പ്രത്യേകം ടെന്റ് കെട്ടിയിരുന്നു ആൾക്കാരിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇബാദത്തുകളിൽ വളരെ അസ്ആബായ, വളരെ പ്രയാസമുള്ള ഇബാദത്തുകളിൽ ഒന്നാണ് ഇഅ്തികാഫ്. അതുകൊണ്ടാണ് സഹാബികളിൽ വളരെ കുറച്ച് ആൾക്കാരെ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്യാറില്ലായിരുന്നു. മസ്ജിദ് ഒന്നാകെ ഇഅ്തികാഫിന്റെ ആൾക്കാരെ കൊണ്ട് നിറയാറില്ലായിരുന്നു. കാരണം ഇഅ്തികാഫ് എന്നത് അള്ളാഹുള്ള ഇബാദത്തിനായി മാറിയിരിക്കലാണ്, വേറെ ഒരു പണിയില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ മസ്ജിദ് നിന്ന് പുറത്തു പോവാം, അള്ളാഹുള്ള പ്രാർത്ഥന, അത്യാവശ്യത്തിന് സംസാരിക്കുക കഴിയും. മിക്ക ആളുകളുടെ ഇന്ന് മസ്ജിദുകളിൽ ഇഅ്തികാഫുകൾ ഒരു നിലക്ക് ആളുകളുടെ ഹയറുകളെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇഅ്തികാഫ് എന്നിട്ട് ആൾക്കാർ കൂടുതൽ രാവിലെ ഉറക്കം തെണീച്ചാൽ തുടങ്ങും സംസാരം, മഗ്രിബ് വരെ സംസാരം, വെറും വർത്തമാനം തന്നെ. അതിൽ പലതും ആവശ്യമുള്ള വർത്തമാനം ഉണ്ടാവും, ആവശ്യമില്ലാത്ത വർത്തമാനം ഉണ്ടാവും, ദുനിയാവ് ഉണ്ടാവും, ആഹാരം ഉണ്ടാവും, പലതും ഉണ്ടാവും. അവൻ വീട്ടിലിരുന്നെങ്കിൽ ഇതിനൊക്കെ ദിക്കറെടുക്കുമായിരുന്നു. മസ്ജിദിൽ ആൾക്കാരുടെ ഇടയിൽ വന്നിരുന്നുകൊണ്ട് അവിടെ ഉള്ള ദിക്കറും ഇല്ലാതെ. അപ്പൊ ഈ അവസ്ഥ, ഇത് ഒരിക്കലും ഇഅ്തികാഫിനെ നിസ്സാരവൽക്കരിക്കാൻ പറഞ്ഞതല്ല, ഇഅ്തികാഫ് നന്നാക്കാൻ പറഞ്ഞ. ഇഅ്തികാഫ് നിങ്ങൾ നന്നാക്കുക, നല്ല രൂപത്തിലാക്കുക. അത് അതിന് ഏറ്റവും സഹായകമായ പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥനകൾ. ഇത് നന്നായി അർത്ഥറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യുക, അതിനുവേണ്ടി മാറിയിരിക്കുക. ആ ഒരു ഉദ്ദേശത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ ഉദ്ദേശിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ തൗഫീഖ് നൽകുമാറാകട്ടെ. وهذا والله تعالى اعلم بالصواب وصلى الله وسلم مبارك على نبينا محمد وعلى اله وصحبه وسلم.